SBS Radio.
നമസ്കാരം, കപില വേണു, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
കപില വേണു. ഇവിടെ ഓസ്ട്രേലിയയിൽ എത്താനിടയായ ഒരു സാഹചര്യം, എന്ത് പരിപാടിയോടനുബന്ധിച്ചാണ് വന്നിരിക്കുന്നത്?
ഞാൻ ഇവിടെ അഭിനയ 2019 എന്ന് പറയുന്ന ഒരു ഒരു ഫെസ്റ്റിവൽ, അതിൽ പരിപാടി അവതരിപ്പിക്കാനും ശില്പശാല കണ്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്.
മോഹിനിയാട്ടം അല്ലേ? മോഹിനിയാട്ടത്തിന്റെ
അതെ മോഹിനിയാട്ടം. ഈ പരിപാടിയിൽ പ്രധാനമായിട്ട് രണ്ട് അവതരണങ്ങളാണ്. ഒന്ന് പാർശ്വനാഥ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഭരതനാട്യം നർത്തകൻ, അദ്ദേഹത്തിന്റെ ഭരതനാട്യ അവതരണവും, പിന്നെ സാന്ദ്ര പിഷാരടി, ഞാൻ, ഞങ്ങൾ രണ്ടുപേരും ഗുരു നിർമ്മല പണിക്കരുടെ ശിഷ്യരാണ്. ഞങ്ങളുടെ മോഹിനിയാട്ട അവതരണമാണ് പ്രധാനമായിട്ടും. അതോടൊപ്പം പാർശ്വനാഥ് ഉപാധ്യായയുടെ ശില്പശാലയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ഒരു ചെറിയ അവതരണം തുടക്കത്തിലുണ്ടാവും. പിന്നെ ഇവിടെ തന്നെ ഓസ്ട്രേലിയന് തന്നെയുള്ള ബിന്ദു എന്ന് പറയുന്ന മോഹിനിയാട്ടം നർത്തകി ബിന്ദു രാജേന്ദ്രൻ, അവരുടെ മോഹിനിയാട്ടം അവതരണം ഉണ്ടാവും. ഇത്രയാണ് ഫെസ്റ്റിവലിന്റെ പരിപാടികൾ.
ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതുകൂടി ചോദിക്കാം, കപില വേണുവും സാന്ദ്ര പിഷാരടിയും ചേർന്ന് നടത്തുന്ന മോഹിനിയാട്ടത്തിന്റെ ഒരു എന്തായിരിക്കും ഈ തവണത്തെ ഒരു അവതരണത്തിലെ പ്രത്യേകതകൾ എന്തായിരിക്കും?
ഞങ്ങൾ ഇപ്രാവശ്യം രണ്ട് നൃത്തങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ആ രണ്ടും ഞങ്ങളുടെ ഗുരുനാഥ ഗുരു ശ്രീമതി നിർമ്മല പണിക്കർ ചിട്ട ചെയ്തിട്ടുള്ള നൃത്തങ്ങളാണ്. ഒന്നാമത്തേത് ശ്രീനാരായണ ഗുരുവിന്റെ കുണ്ടലിനി പാട്ടിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നൃത്താവിഷ്കാരമാണ്. കുണ്ടലിനി പാട്ട് തന്നെ ആണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് വളരെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഒരു ജേർണി, അതിനെ കുറിച്ചാണ് അതിന്റെ ഒരു ഒരു ബേസിക് ഒരു ലൈൻ എന്ന് പറയണത്. അപ്പൊ അത് ഏറ്റവും പുതിയതായിട്ട് ടീച്ചർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ് കുണ്ടലിനി പാട്ട്. അതുപോലെ തന്നെ കുമാരനാശാന്റെ ലീല എന്ന് പറയുന്ന കാവ്യത്തിന്റെ ഒരു ആവിഷ്കാരം രണ്ടാമത് ചെയ്യുന്നു. സാഹിത്യത്തിന്റെ ഒരു അല്ലെങ്കിൽ കാവ്യത്തിന്റെ ആവിഷ്കാരത്തിന് ഏറ്റവും ഉതകുന്ന ഒരു ഒരു നൃത്തരൂപമാണ് മോഹിനിയാട്ടം. അപ്പൊ ആ ഒരു സാധ്യത പരമാവധി അതിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്.
കപില, മോഹിനിയാട്ടത്തെക്കാൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് കൂടിയാട്ടം എന്നുള്ള ഒരു രംഗത്ത് വലിയ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കപില. ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലും പുറത്തുമെല്ലാം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആധുനിക യുഗത്തിലെ ഒരു കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം കണ്ടംപററി ആയിട്ട് അവതരിപ്പിക്കുന്നു എന്നാണ് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കപില വേണുവിൻ്റെ ഒരു ശൈലി എന്ന് പറയുമ്പോൾ കൂടിയാട്ടത്തിലെ ഒരു അവതരണ ശൈലിയിൽ തന്നെ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണോ, എങ്ങനെയാണ്?
ആദ്യം തന്നെ നമ്മൾ കണ്ടംപററി എന്നുള്ള വാക്ക് കലയോടനുബന്ധിച്ച് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ ഈ വാക്ക് പ്രയോഗിക്കാം. ഒന്ന്, ആനുകാലിക പ്രസക്തി ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു ഒരു അവതരണം എന്നുള്ള രീതിയിലും, പിന്നെ ഇപ്പൊ നമ്മൾ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നൃത്തത്തിലായാലും നാടകത്തിലായാലും കലയിലായാലും പുതുതായി ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്ന രൂപങ്ങളെ നമ്മൾ കണ്ടംപററി എന്ന് വിളിക്കണം. അപ്പൊ ഞാൻ കൂടിയാട്ടത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സംസാരിക്കുകയാണെങ്കിൽ, എന്നെ പോലെ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി വളരെ എന്താ പറയാ, ഇഷ്ടത്തോടുകൂടി കൂടിയാട്ടം പോലെ വളരെ പ്രാചീനമായിട്ടുള്ളൊരു കല കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കല ആനുകാലികമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വിദ്യാഭ്യാസവും എൻ്റെ വായനയും എൻ്റെ സംസ്കാരം എല്ലാം തീർച്ചയായിട്ടും എൻ്റെ ഒരു കലാപ്രവർത്തനത്തിനെ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ഓരോന്നിലും വരുത്തുന്ന വ്യാഖ്യാനങ്ങളും ഓരോ കഥാപാത്രത്തിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിലും ഒക്കെ എൻ്റെ ഒരു ഒരു ആർജിത സംസ്കാരം തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആ രീതിയിലാണ് ഒരു ആനുകാലിക പ്രസക്തി അല്ലെങ്കിൽ ഒരു കണ്ടംപററി അവതരണം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ ഇത്തരം പാരമ്പര്യ കലകളുടെ ഒരു അടിസ്ഥാന ഘടനയിൽ അത്തരം മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം.
അപ്പൊ ഒരു കലാരൂപത്തിൽ വലിയ മാറ്റങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, കല അവതരിപ്പിക്കുമ്പോൾ വരുന്ന ആശയങ്ങളിലും മറ്റു നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊണ്ടു കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് മാറിയിരിക്കുന്നത്.
അതെ, അത് ശരിക്കും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്.
പക്ഷെ അതിലാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരു കലാകാരിയായിട്ടാണ് കൂടിയാട്ട രംഗത്ത് കൂടുതലായും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്.
അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആനുകാലികമായിട്ടുള്ള ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾ ഞാൻ തീർച്ചയായിട്ടും വരുത്താറുണ്ട്. പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ഫെമിനിസ്റ്റ് ആയിട്ട് വളർന്ന ഒരു ജനറേഷനാണ്. നമുക്ക് പൊളിറ്റിക്കലി നമ്മൾ കുറച്ചും കൂടി അവെയറാണ്. അപ്പൊ അത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അവതരണത്തിന് സ്വാധീനിക്കും.
ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഫെമിനിസത്തിന്റെ കാര്യം പറഞ്ഞു, സ്ത്രീ കഥാപാത്രങ്ങൾ, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ, പ്രത്യേകിച്ച് സമൂഹത്തിലെ തിന്മകളെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു കഥാപാത്രങ്ങളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാറുണ്ട്. അത് ഒന്നോ രണ്ടോ ഉദാഹരണങ്ങളിലൂടെ ആനുകാലിക സംഭവങ്ങൾ എന്തെങ്കിലും ചൂണ്ടിക്കാട്ടി ഏത് രീതിയിൽ അവതരിപ്പിച്ചു എന്ന് പറയാൻ കഴിയുമോ?
ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പുതിയ ഇപ്പോൾ അനവധി വർഷങ്ങൾ കഴിഞ്ഞു അത് ചെയ്തിട്ട് പുതുതായിട്ടൊരു ഒരു പ്രൊഡക്ഷൻ ചെയ്തതെന്ന് പറയുന്നത് അഭിജ്ഞാന ശാകുന്തളമാണ്. അപ്പൊ അതില് നമ്മൾ അതേ ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വ്യാഖ്യാനത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രം അത്യാവസാനമായിട്ട് വരുന്നൊരു കൂടിയാട്ടം ശരിക്കും പണ്ട് കാലത്ത് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അത് തന്നെ ഒരു വലിയ കാൽവയ്പായിരുന്നു. പിന്നെ ശകുന്തളയുടെ ആ ഒരു കഥയിലൂടെ പല ഭാഗത്തും ശകുന്തളയുടെ പ്രതികരണങ്ങളിലായാലും കുറച്ചും കൂടി ഒരു ഫെമിനിസത്തിന്റെ ഒരു ഒരു സ്വാധീനം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഇത്തരം അവതരണങ്ങൾ ശരിക്കും സമൂഹത്തിൽ ഒരു പുസ്തകത്തിലൂടെ, ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് കൂടിയാട്ടം പോലുള്ള കലാരൂപങ്ങളിലൂടെ സ്വാധീനം എത്രമാത്രം ചെലുത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്?
എത്രമാത്രം എന്ന് പറയുമ്പോൾ ഇപ്പോ കാണാൻ വരുന്ന പ്രേക്ഷകരില് അത് തീർച്ചയായിട്ടും ആ ഒരു 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 കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരിക്കലും കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു ഒരു മാസ് എന്റർടൈൻമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കലാരൂപമല്ല. അന്നും ഇന്നും കൂടിയാട്ടം കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവ് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്തായിട്ട് ഒരു പക്ഷെ കുറച്ചും കൂടെ സെക്യുലർ ആയിട്ടുള്ള വേദികളിൽ അവതരണങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ, മാത്രമല്ല നഗരങ്ങളിൽ ഇപ്പൊ ബാംഗ്ലൂരോ ഡൽഹിയോ ചെന്നൈയോ പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ അവതരണങ്ങൾ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി ചെറുപ്പക്കാരിതില് ചെറുപ്പക്കാരെന്ന് വെച്ചാൽ സാധാരണ ചെറുപ്പക്കാരില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ ഏർബൻ ആയിട്ടുള്ള ചെറുപ്പക്കാർക്കാണ് കൂടുതൽ ഇത്തരം കലാരൂപങ്ങളോട് താല്പര്യം ഉണ്ടായി വരുന്നത്.
ഓക്കെ, അപ്പോൾ കൂടുതൽ ഒരു ഒരു ഇൻട്രസ്റ്റ് വരുന്നതായിട്ടാണ് കപില കാണുന്നത്?
ഞാൻ അങ്ങനെയാണ് കാണുന്നത്, എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ.
ഓക്കെ, എന്തായാലും കേരളത്തിൽ ഇപ്പോൾ 12 ക്ഷേത്രങ്ങളിൽ അടുത്തിടെയായി നങ്കിയാർകൂത്ത് അവതരണം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് പറയാമോ, എങ്ങനെയാണ് ഓരോ ക്ഷേത്രത്തിലും അവതരിപ്പിച്ച പ്രധാനപ്പെട്ട വേഷങ്ങളും കഥാപാത്രങ്ങളും ഒന്ന് വിവരിക്കാൻ കഴിയുമോ?
അത് നങ്ങിയാർകൂത്ത് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ചരിതമാണ്. അപ്പൊ ആ ശ്രീകൃഷ്ണ ചരിതം പണ്ട് നമ്മൾ ഇന്നത്തെ കാലത്താണല്ലോ നമ്മൾ ഒറ്റപ്പെട്ട അവതരണങ്ങൾ ഉണ്ടായി വരുന്ന, അടുത്ത കാലത്ത് ഉണ്ടായി വരുന്ന ഒരു പ്രവണതയാണ്. ഒറ്റപ്പെട്ട അവതരണങ്ങളും ഒരു പ്രത്യേക ചുരുങ്ങിയ സമയ അളവിനുള്ളിൽ നമ്മളത് അഭിനയിച്ച് തീർക്കണം. അത്തരം വേദികളും അത്തരം അവതരണങ്ങളാണ് ഇപ്പോൾ അധികം നടന്നു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സമയത്തിൻ്റെ ഒരു ഒരു ക്രമീകരണമോ അല്ലെങ്കിൽ അങ്ങനെയില്ല. മാത്രമല്ല ഒറ്റപ്പെട്ട അവതരണങ്ങൾ ആയിരുന്നില്ല. ശ്രീകൃഷ്ണ ചരിതം എന്ന് പറഞ്ഞാൽ അത് എത്രയോ ദിവസം കൊണ്ട് നമ്മളത് മുഴുവൻ അഭിനയിച്ച് അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേണ്ടി ആദ്യം എനിക്ക് വേണ്ടി പിന്നെ ഈ ഞാൻ തിരഞ്ഞെടുത്ത ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് നങ്ങിയാർകൂത്ത് നടന്നു വന്നിരുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പൊ ആ പല സ്ഥലങ്ങളിലും ഇപ്പൊ അത് നടക്കുന്നില്ല. അപ്പൊ അതെല്ലാം കൂടി മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഇതിന് ഇറങ്ങിയത്. അപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ശ്രീകൃഷ്ണ ചരിതം മുഴുവനും 218 ശ്ലോകങ്ങളുണ്ട്. 218 ശ്ലോകങ്ങളുടെയും അഭിനയം തുടർച്ചയായിട്ട് ഓരോരോ ക്ഷേത്രങ്ങളിൽ അവതരിച്ചു വരുന്നു. അത് ഇതുവരെയും തീർന്നിട്ടില്ല, ഒരു പകുതിയോളം ക്ഷേത്രങ്ങളെ ആയിട്ടുള്ളൂ, ഇനിയും പകുതി ചെയ്ത് തീർക്കാണ്ട്.
എന്തായാലും ഇത്രയും നേരം ഇതേക്കുറിച്ച്, ഈ ഒരു ഓസ്ട്രേലിയൻ സന്ദർശനത്തെക്കുറിച്ച് SBS മലയാളത്തിൻ്റെ ശ്രോതാക്കളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി കപില വേണു.
താങ്ക് യു. Hear more stories in your language by visiting sbs.com.au.